വളരെ ബേസിക്കായിട്ടുള്ള വീണ്ടും ജനനം രക്ഷിക്കപ്പെടുക എന്നുള്ള കാര്യങ്ങളെ പറ്റി ബൈബിള് പഠിപ്പിക്കുന്നത് എന്താന്നുള്ളതൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം രക്ഷിക്കപ്പെടുക, സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു വൈഡായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾക്ക് വീണ്ടും ജനിച്ചതാണ് രക്ഷിക്കപ്പെട്ടതല്ല എന്ന് പറയുന്നതിൽ പിന്നെയും ശരിയാണ്. കാരണം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുന്നതിനും പറയുന്നുണ്ട്. ഇവൻ സ്വർഗത്തിൽ പോകുന്നതിന്റെ ഇപ്പൊ തേജസ്കരണത്തിനെ വരെ രക്ഷിക്കപ്പെടുക എന്നാണ് പറഞ്ഞത്. സാൽവേഷൻ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആണ്. രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഒരിക്കൽ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. അന്നേരം വീണ്ടും ജനിച്ച ഒരാൾക്ക് രക്ഷിക്കപ്പെടലിന്റെ പൂർണ്ണ അർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതല്ലെന്ന് പറയാം. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് വീണ്ടും ജനിച്ചതല്ലെന്ന് ഒരിക്കലും പറയാത്തില്ല. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട ഒരാൾ എന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് വീണ്ടും ജനനം. തിരിച്ച് വേണമെങ്കിൽ പറഞ്ഞ തരം ആ കാര്യങ്ങളൊന്ന് രക്ഷിക്ക സാൽവേഷന്റെ ഒരു ഫുൾ എന്താണ് ബൈബിള് പഠിപ്പിക്കുക എന്നുള്ളതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഒരാള് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യം എന്താണ്? ഫസ്റ്റില് പാപബോധം, കൺവിക്ഷനാണ് ആദ്യം ഉണ്ടാവേണ്ടത്. കൺവിക്ഷൻ എന്തിനെ പറ്റിയുള്ള കൺവിക്ഷൻ? പാപത്തെ പറ്റിയുള്ള കൺവിക്ഷൻ. അതാണ് നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16:9 യേശു ക്രിസ്തു പറയുന്നുണ്ട് അതിനെപ്പറ്റി. എടുത്ത് വായിക്കും യോഹന്നാൻ 16:9. ഏഴാമത്തെ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലോട്ട് വരുന്നതിനെ കാര്യത്തിനെ പറ്റി പറയുന്നത്. ഓർ പറയാണ്, ഞാൻ സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലയക്കും. അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരും. സാധാരണ ഇത് നമ്മൾ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം വരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഇത് പറയുന്ന അവിശ്വാസികളെ പറ്റിയാണ്, ലോകം എന്ന് ഇവിടെ പറയുന്ന രക്ഷിക്കപ്പെടാത്തവരെ പറ്റി. രക്ഷിക്കപ്പെടാത്തവർക്ക് ബോധ്യം വരുത്തുന്നതാണ്, കൺവിക്ട് ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ് അവരെ കൺവിക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷിക്കപ്പെടുന്നതിന്റെ ഫസ്റ്റില് കൺവിക്ഷൻ ഉണ്ടായെങ്കിലേ ഒക്കത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൺവിക്ട് ചെയ്താലേ ഒക്കത്തുള്ളൂ. എന്തിനെ പറ്റി? പാപത്തെ പറ്റി കൺവിക്ട് ചെയ്യണം. അന്നേരം പാപത്തെ പറ്റി കൺവിക്ട് ചെയ്യണമെങ്കിൽ എന്താ പാപം എന്ന് പറയുന്നത് എന്താണെന്ന് ബേസിക്കലി പറയാം. എന്താ ശരിക്കും പാപം എന്ന് പറയുന്നത്? ബൈബിളിന്റെ ഡെഫിനിഷൻ പാപം എന്നുള്ളതിന്റെ ഒരു ഒരു മീനിങ് അറിയാവോ? അതിന്റെ ഒറിജിനൽ വേർഡിന്റെ മീനിങ്, പാപം ഉള്ളതിന്റെ ഒറിജിനൽ വേർഡ് അറിയാവോ? നമ്മൾ കേട്ടിട്ടുള്ളതാണ് പാപം എന്നുള്ളതിന്റെ ശരിക്കുള്ള ഗ്രീക്കിലുള്ള ഒറിജിനൽ വേർഡ് കേട്ടിട്ടുണ്ടോ? ഒറിജിനൽ വേർഡ് ഹമാർഷിയ എന്നുള്ളതാണ് ഒറിജിനൽ വേർഡ്. പക്ഷെ അതിന്റെ അർത്ഥം അറിയാവോ എന്താണ് പാപം എന്നുള്ളതിന്റെ ഒറിജിനൽ വാക്കിന്റെ അർത്ഥം? അല്ല, ലംഘനമല്ല, അല്ല, ആ വാക്കിന്റെ അർത്ഥം. ആ വാക്ക് ഉപയോഗിക്കുന്നത് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ കറക്റ്റ് ആ വാക്കിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിസ്സിംഗ് ദ മാർക്ക് എന്നുള്ളതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ വാക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് ഒരാൾ അമ്പ ചെയ്യുകയോ അല്ലെങ്കിൽ വെടിവെക്കുകയാണെങ്കിൽ ആ പോയിന്റ് ഇന്ന് മിസ്സായി പോയാൽ ആ അതിനെ ആ ഡീവിയേഷനെ ഉപയോഗിക്കുന്ന വാക്കാണ് ആ ഒറിജിനൽ വേർഡ്. അതാണ് പാപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അത് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഈ ഹമാർഷ എന്നുള്ള വാക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന മിസ്സിംഗ് ദ മാർക്ക് എന്നുള്ളതാണ് അർത്ഥം. ഒരു ഒരു മിസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ഒരു ഒരാള് ഒരു അമ്പ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് മത്സരം, അതിനൊരു മാർക്ക് ഉണ്ടെങ്കിലേ അത് മിസ് ചെയ്യാകത്തുള്ളൂ അല്ലെ? എങ്ങോട്ടേലും വെടിവെച്ചിട്ട് ഒരാളുടെ ഒരാൾക്ക് അയാൾ മാർക്ക് മിസ് ചെയ്തു എന്ന് പറയാകത്തില്ല അല്ലെ? അന്നേരം പാപത്തിന് ഒരു ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടേ പാപത്തെ ഐഡന്റിഫൈ ആക്കത്തുള്ളൂ. നിറഞ്ഞ ഒരു മാർക്ക് ഒരു സ്റ്റാൻഡേർഡിൽ നിന്നുള്ള ഡീവിയേഷനാണ് പാപം. അതാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നുള്ള ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അർത്ഥം. അല്ലെ, എന്താ ഈ സ്റ്റാൻഡേർഡ്? പാപത്തിന് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്താ? എന്താ പാപം എന്ന് തിരിച്ചറിയുന്നത്? എന്താ ഇപ്പം എന്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന പാപം എന്താണ്? ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒരു സ്റ്റാൻഡേർഡിൽ നിന്നാണ് പാപം ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാണ് ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അന്നേരം ദൈവത്തിന്റെ വിശുദ്ധിയാണ് പാപത്തെ അളക്കാനുള്ള സ്റ്റാൻഡേർഡ് അല്ലെ? ഇത് പാപത്തിന്റെ സിന്നിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടേ ഒക്കത്തുള്ളൂ. ആ സ്റ്റാൻഡേർഡ് ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധി വെച്ചിട്ടേ പാപത്തെ ഡിഫൈൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗ്ലോറിയിൽ നിന്നുള്ള വ്യത്യാസമാണ്. അതുകൊണ്ടാണ് റോമാലയത്തിൽ പറഞ്ഞിരിക്കുന്നത്, റോമർ 3 പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഓൾ മിസ് ദ മാർക്ക്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ ഗ്ലോറിയസ് സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെപ്പോയി. അതാണ് പാപത്തിന്റെ ഡെഫിനിഷൻ. ദൈവത്തിന്റെ വിശുദ്ധിയാണ് പാപത്തിന് ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പാപം എന്ന് പറയുന്നത് കള്ളുകുടിക്കുകയും വ്യഭിചാരം ചെയ്യുകയും മോഷ്ടിക്കുകയും കള്ളം പറയുന്നത് ഇതൊന്നും അല്ല പാപം. അതെല്ലാം പാപത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ പാപങ്ങളാണ്. സിൻ എന്ന് പറയുന്ന റിയൽ അർത്ഥത്തിൽ അത് ദൈവത്തിന്റെ ഗ്ലോറി എന്നുള്ള സ്റ്റാൻഡേർഡ്. അന്നേരം ദൈവത്തിന്റെ ഗ്ലോറി എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും പറയാൻ പറ്റും. എങ്ങനത്തെ ദൈവത്തിന്റെ ഗ്ലോറി എങ്ങനെ അറിയാൻ കഴിയും? ദൈവത്തിന്റെ വിശുദ്ധി എങ്ങനെയാണ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ദൈവത്തിന്റെ വിശുദ്ധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അതാണ് പാപത്തിന്റെ സ്റ്റാൻഡേർഡ്. പാപത്തിന്റെ ഡെഫിനേഷൻ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് ഒരാൾ വീണു. ദൈവത്തിന്റെ വിശുദ്ധി എങ്ങനെ പറയാൻ നോക്കും? ഓരോ ദൈവങ്ങൾക്കും ഓരോ വിശുദ്ധിയാണ് അല്ലേ? ഇപ്പം ഹിന്ദുക്കളുടെ ദൈവങ്ങളുടെ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഒരു ദൈവത്തിന്റെ വിശുദ്ധി ഒരു മനുഷ്യൻ അറിയാവുന്നത്? ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഒരു എഴുതപ്പെട്ട സ്റ്റാൻഡേർഡ് തന്നെയാണ് ന്യായപ്രമാണം. ശരിയാണ്, പഴയ നിയമത്തിൽ ദൈവം ന്യായപ്രമാണം കൊടുത്തത് ദൈവത്തിന്റെ വിശുദ്ധിയെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതൊന്ന് എക്സ്പ്രസ് ചെയ്താണ് കാണിച്ചത്. പാപം എന്ന് പറയുന്നത്, ന്യായപ്രമാണം എന്ന് പറയുന്നത് പാപത്തെ വെളിപ്പെടുത്താനായിട്ട് ദൈവം കൊടുത്ത സ്റ്റാൻഡേർഡാണ്. അതൊരു ഒരു ഫുൾ അർത്ഥത്തിലല്ല, മിനിമം ലെവൽ മനുഷ്യൻ അറിയാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവം വ്യഭിചാരം ചെയ്യുന്നതല്ല, അതുകൊണ്ട് നീ അതിൽ നിന്ന് വ്യഭിചാരം ചെയ്യുമ്പോൾ നീ പാപിയാണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 10 കൽപ്പന കൊടുത്തത്. പക്ഷെ ദൈവത്തിന്റെ ഫുൾ ഗ്ലോറിയുടെ സ്റ്റാൻഡേർഡ് അതല്ല. ദൈവത്തിന്റെ ഫുള്ളായിട്ടുള്ള ഗ്ലോറി എവിടെ വന്നേ? ദൈവത്തിന്റെ കംപ്ലീറ്റ് ഗ്ലോറി ശരിക്കും യേശു ക്രിസ്തുവിലാണ് വെളിപ്പെട്ട് അല്ലെ? യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം അതിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയാണ്, 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, വചനം ജഡമായി തീർന്നു. യോഹന്നാൻ 1:14, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ളവന്റെ ഏകജാതന്റെ അവന്റെ തേജസ്സായി കണ്ടു. അന്നേരം ദൈവത്തിന്റെ തേജസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ന്യായപ്രമാണം ദൈവത്തിന്റെ തേജസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വെളിപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും പാപത്തെപ്പറ്റി ബോധ്യം കൊടുക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം കൊടുത്തത്. പല വാക്യങ്ങളുടെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. റോമലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് പാപത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും എല്ലാവരുടെയും പാപികളാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ന്യായപ്രമാണം കൊടുത്തത്. അതുകൊണ്ടാണ് പറഞ്ഞത് ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ ഫുൾ ഗ്ലോറി വെളിപ്പെട്ടത് യേശു ക്രിസ്തുവിൽ. അതവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ തേജസ് അവൻ, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ളവന്റെ ഏകജാതന്റെ തേജസ്സനായി കണ്ടു. അതുകൊണ്ട് താഴോട്ട് പറഞ്ഞിരിക്കുന്നത് 15-ാമത്തെ വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എബ്രായലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന എബ്രായലേഖനം 1-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന 3-ാമത്തെ വാക്യം, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഹി ഈസ് ദ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് നേച്ചർ. എന്നാൽ യേശു ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഗ്ലോറിയുടെ ഫുൾ വെളിപ്പെടുത്തൽ. അന്നേരം പാപത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം പാപത്തെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റാൻഡേർഡ്? യേശു ക്രിസ്തുവാണ് പാപത്തെ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള റിയൽ സ്റ്റാൻഡേർഡ്. അന്നേരം ഒരു വ്യക്തി പാപിയാണ് എന്ന് പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ വ്യക്തി യേശു ക്രിസ്തുവിനെ പോലെ അല്ല എങ്കിൽ ആ വ്യക്തി പാപിയാണ്. ആ വ്യക്തി വ്യഭിചാരം ചെയ്താലും കൊലപാതകം ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണെങ്കിലും യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പൂർണതയിലില്ലാത്ത എല്ലാവരും പാപികളാണ്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ യഥാർത്ഥ റെപ്രസെന്റേഷൻ എങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ പൂർണനാണ് എന്ന് പറയാൻ കഴിയാത്ത എല്ലാവരും പാപികളാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ്. അന്നേരം പാപത്തെ ശരിക്കും വെളിപ്പെടുത്താനായിട്ട് ഈ കുറെ ലിസ്റ്റ് കാണിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന ലിസ്റ്റുകൾ ഒന്നും ചെയ്യാത്ത ആൾക്കാർ കാണും. അല്ലെ. ചിലരിത് പറയാണ് പാപത്തിനെ പറ്റി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൊലപാതകം ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യം ഇങ്ങനെ ഒന്നും ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. എത്രയോ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ആൾക്കാര് അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തില്ല. അവർ പാപികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാപം ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ അല്ലെ. ഒരു ഒരു പിന്നെ മിസ്സായിട്ടുള്ള വേറൊരു സബ്സ്റ്റാൻഡേർഡ് വെച്ചിട്ടല്ല ഒരു പാപത്തിന് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. ഒരു കൊലപാതകയെ വെച്ചിട്ടല്ല കൊലപാതകം ചെയ്യാത്തവൻ പാപിയാണോ അല്ലയോ എന്ന് ചോദിക്കുന്നത്. ദൈവം അത് വെക്കുന്ന സ്റ്റാൻഡേർഡ് ദൈവത്തിന്റെയാണ്. അന്നേരം പാപത്തെ കുറിച്ചുള്ള റിയൽ ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പാപബോധം വരണമെങ്കിൽ ആ വ്യക്തി എന്തൊക്കെ പാപം ചെയ്തു എന്നുള്ളതിന്റെ ലിസ്റ്റ് എടുത്തിട്ടല്ല ആ വ്യക്തിക്ക് പാപബോധം വരുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പാപബോധം വരുന്നത്? ആ വ്യക്തി ദൈവത്തിന്റെ ഗ്ലോറി കണ്ടെങ്കിലേ ആ വ്യക്തിക്ക് പാപബോധം ഉണ്ടാകത്തുള്ളൂ അല്ലെ. ആ വ്യക്തി ദൈവത്തിന്റെ ഗ്ലോറി കാണാത്തടത്തോളം കാലം ആ വ്യക്തി മാന്യനാണെന്ന് പറയാം. അതുപോലെ തന്നെ പല ആൾക്കാരും അദ്ദേഹം രക്ഷിക്കപ്പെടലിന്റെ ബേസിക് പ്രോബ്ലം ആ കർത്താവിന്റെ റിയൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവരെ പലപ്പോഴും പഠിപ്പിക്കുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പാപങ്ങൾ. എന്നാലും ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാർ അവരായിരിക്കുന്ന അവര് വിശുദ്ധരാണെന്ന് വിചാരിക്കുന്നത്. അവര് പിന്നെ വേണമെങ്കിൽ കർത്താവിനെ സ്വീകരിക്കുമായിരിക്കാം, വേണമെങ്കിൽ സ്നാനപ്പെടുമായിരിക്കാം. ഇവരുടെ ജീവിതാന്ത്യത്തോളം ഇവർ ഈ ഷാലോ ക്രിസ്ത്യൻസ് ആവുന്നതിന്റെ കാര്യം ഒരു ഒരിക്കലും ദൈവത്തിന്റെ ഗ്ലോറി കണ്ടിട്ടുള്ളതല്ല. നമ്മൾ യെശയ്യാ പ്രവചനം വായിച്ചു കഴിഞ്ഞാൽ യെശയ്യാവിന്റെ പ്രസംഗത്തിന്റെ ആ സ്റ്റൈല് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവചനന്റെ 6-ാം അധ്യായത്തില് യെശയ്യാവ് 6:1 മുതൽ ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിലത്തെ കാര്യം പറഞ്ഞു. അതിന്റെ താഴെ പറയാണ് 3-ാം വാക്യത്തിൽ പറയാണ്, 2-ാം വാക്യം സാറാഫുകൾ അവന് ചുറ്റും നിന്നുകൊണ്ട് ഓരോരുത്തർ 6 ചെറുകൊണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ യെശയ്യാവ് പറയാണ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. എന്താണ് യെശയ്യാവ് അങ്ങനെ പാപബോധം ഉണ്ടായ യെശയ്യാവിന്? യെശയ്യാവിന് പാപബോധം ഉണ്ടായ യെശയ്യാവ് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടു. പല വ്യക്തികൾക്കും അത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അവര് അവരുടെ രക്ഷയുടെ അടിസ്ഥാന പ്രോബ്ലം ഒരിക്കലും ഇവർക്ക് പാപബോധം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് വളരെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു ചോദിക്കാം. പാപ സിന്നിനെ പറ്റി റിയൽ ആയിട്ടുള്ള ബോധമുള്ള ഒരൊറ്റ വ്യക്തിക്കും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല. സിന്നിനെ പറ്റി റിയൽ ബോധ്യം ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ ഗ്ലോറി എന്താണെന്ന് കണ്ടാലേ ഓർക്കുള്ളൂ. ദൈവത്തിന്റെ ഗ്ലോറിയാണ് യേശു ക്രിസ്തുവിൽ കൂടി വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൺവിക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ ഗ്ലോറി. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസംഗത്തില് പാപങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ടൊന്നും ആരും മാനസാന്തരപ്പെടുത്തില്ല. പാപങ്ങളുടെ കുറെ ലിസ്റ്റ് പറഞ്ഞ ആൾക്കാരെ മാനസാന്തരപ്പെടുത്താൻ ഒക്കത്തില്ല. അങ്ങനത്തെ ഒന്നും ഈ പല പ്രസംഗങ്ങളും ഈ കുറെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പല പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം, വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡും പാപത്തിന്റെ സ്റ്റാൻഡേർഡും ഒക്കെ പറയുന്നത്. ഇത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആദ്യത്തെ പൗലോ പത്രോസിന്റെ ആദ്യത്തെ സുവിശേഷങ്ങളിലെ ഏറ്റവും ഫസ്റ്റ് പ്രസംഗം ഏതെന്നറിയോ? ആദ്യത്തെ പ്രസംഗം പത്രോസ് പ്രസംഗിച്ച പ്രസംഗം വായിച്ചു നോക്കുക. അവിടെ എന്തിനെ പറ്റിയാ പത്രോസ് പ്രസംഗിച്ചത് അറിയോ? നിങ്ങൾക്ക് എടുക്കാതെ പറയാം, എന്തിനെ പറ്റിയ പത്രോസ് ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ചത്? യേശു ക്രിസ്തുവിനെ പറ്റിയാ പ്രസംഗിച്ചത് അല്ലെ? യേശു ക്രിസ്തുവിനെ പറ്റിയേ പ്രസംഗിച്ചുള്ളൂ. യേശു ക്രിസ്തുവിനെ പറ്റി പത്രോസെന്നല്ല, അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ വായിച്ചു നോക്കി, അവർ പ്രസംഗിച്ച മുഴുവൻ പാപത്തിനെ പറ്റി ആയിരുന്നില്ല, അവർ പ്രസംഗിച്ച യേശു ക്രിസ്തുവിനെ പറ്റിയായിരുന്നു അല്ലെ. പാപങ്ങളുടെ ലിസ്റ്റ് ഒന്നും അല്ല അവർ പറഞ്ഞത്, അവർ പ്രസംഗിച്ച യേശു ക്രിസ്തുവിനെ ആയിരുന്നു. പക്ഷെ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് എന്തുമായിരുന്നു? അവർക്ക് കൺവിക്റ്റഡ് ആയി, ദേ വേർ കട്ട് ഇൻ ദേർ ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുക, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതൊരു പാപങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞൊരുത്തന്റെ തല കുനിച്ചിട്ട് അവരെ രക്ഷിക്കപ്പെടുത്തുക എന്ന് പറഞ്ഞ ബിബ്ലിക്കൽ കാര്യമല്ല. ദൈവത്തിന്റെ ഗ്ലോറി യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം അവനെ കൺവിക്ട് ചെയ്യുന്നത്. അന്നേരം അവൻ കൺവിക്റ്റഡ് ആകുമ്പോൾ അവൻ ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, എന്താണ് രക്ഷിക്കപ്പെടുവാൻ എന്തുവേണം, തിരിച്ചെന്താ ചെയ്യുന്നത്. നമ്മൾ ഇവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് ഇവൻ പാപിയാണ്, ഇവൻ പാപിയാണെന്ന് ഇവൻ കൺവിൻസ് ആക്കിയിട്ട് ഇവനെ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് ഇവനെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്തുന്ന ചോദിക്കുക. ഇതൊന്നും ശരിക്കും ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനല്ല ബിബ്ലിക്കൽ രീതിയും, അങ്ങനല്ല സുവിശേഷവും. സുവിശേഷം ശരിക്കും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ് സുവിശേഷം. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ദൈവം ചെയ്യുന്നതാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പാപത്തെപ്പറ്റി ബോധ്യം വരുന്നത്. പാപത്തെപ്പറ്റിയുള്ള ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ ഗ്ലോറി ആ വ്യക്തി കാണുമ്പോൾ അവൻ എത്രമാത്രം അശുദ്ധനാണെന്ന് അവന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇവനെ എത്ര കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാലും ഇവൻ മനസ്സിലാവത്തില്ല. ഇവൻ ചിലപ്പം ഏത് പാപിയാണെങ്കിലും അവന് മനസ്സിലാവത്തില്ല. അവൻ വെക്കുന്ന സ്റ്റാൻഡേർഡുകൾ ഇതൊക്കെ ആയിരിക്കാം. അവൻ ആ ചില കാര്യങ്ങളൊക്കെ വിട്ടുമാറുന്നതാണ് രക്ഷയെന്ന് വരുമ്പോയായിരിക്കും. വ്യവിചാരം ചെയ്യുന്നു, വ്യവിചാരം ചെയ്ത് നിർത്തുന്നതോ കള്ളുപിടിക്കുന്ന കള്ളുപിടി നിർത്തുന്നതോ ഇതൊന്നും അല്ല രക്ഷ, ഇതൊന്നും അല്ല സുവിശേഷവും. ഇങ്ങനെ ചെയ്യുന്നത് സുവിശേഷ പ്രവർത്തനമല്ല, അതൊക്കെ ഒരു സോഷ്യൽ വർക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ റിയൽ ഗോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ വെച്ച് ദേ വേർ പ്രീച്ചിങ് ജീസസ് ക്രൈസ്റ്റ് എവരിവേർ. അവർ ചെന്നിട്ട് ദേ പ്രീച്ച് ക്രൈസ്റ്റ് എന്നുള്ളതാണ് പറഞ്ഞത്. അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ദൈവം ദൈവത്തിന്റെ ഗ്ലോറി അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവർ എത്രമാത്രം ദൈവത്തിന്റെ ഗ്ലോറിയിൽ നിന്ന് വീണതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവർ മാനസാന്തരപ്പെടുകയും. ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ അതിലോട്ട് അപ്പോസ്തലപ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് പത്രോസ് പ്രസംഗിക്കാം. പത്രോസ് യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. 32 വാക്യം, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, എന്നിട്ട് താഴേക്കുള്ള പറയാണ്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? അവർ ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നത്. അതിന് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് കൺവിക്ട് ചെയ്യണം. കൺവിക്ഷൻ പാപത്തിനെ പറ്റിയായിരിക്കും. പാപം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പാപങ്ങൾ ഇതൊക്കെ പാപങ്ങളാണ്, പക്ഷെ റിയൽ പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗ്ലോറി കണ്ടിട്ട് അവൻ എത്രമാത്രം പാപിയാണെന്ന് അവന് ദൈവം ബോധ്യം കൊടുക്കുന്നത്. അന്നേരം അവന്റെ റെസ്പോൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ റിപ്പന്റൻസ് എന്ന് പറയുന്നത്. അന്നേരം ഇവർ ചോദിക്കുകയാണ്, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇങ്ങോട്ട് ചോദിക്കുന്നവരടുത്താണ് ഇവർ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നുള്ളത്. ഇവർ യേശുക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്, അല്ലാതെ ഇവർ എന്ത് ചെയ്യണമെന്ന് ഇവർത്ത് പറഞ്ഞു കൊടുക്കുമല്ലായിരുന്നു. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് ആ ഹോളി ദൈവത്തിന്റെ ഗ്ലോറിയസ് സ്റ്റാൻഡേർഡ് കണ്ട ഒരു വ്യക്തി തിരിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യണം. എന്നാലും അവരുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഇമ്മീഡിയറ്റ്ലി പറയുന്ന കാര്യം എന്താ? ഫസ്റ്റ് പറയുന്നത് പത്രോസ് അവരോട് യു റിപ്പന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. പീറ്റർ സെഡ് ടു ദം റിപ്പന്റ് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ദൈവം പാപത്തെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം ഓൾട്ടർനേറ്റീവ് ഇന്ന് ലോകത്തിലുണ്ട്. ഇന്നത്തെ സുവിശേഷം കേൾക്കുന്ന ആൾക്കാർക്ക് പാപത്തെ പറ്റി വേറെ ഡെഫിനേഷനാണുള്ളത്, റിപ്പന്റൻസിനെ പറ്റി വേറെ ഡെഫിനേഷൻ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്. നേരെ റിപ്പന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ്. എന്താ റിപ്പന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയുക എന്നുള്ളതാണ്. കുറച്ചുകൂടി അർത്ഥമുണ്ട് മലയാളത്തിൽ, അത് കുറച്ചുകൂടി ക്ലിയർ ആണ്. മനസ്സിന്റെ തിരിവാണ് തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറഞ്ഞിരിക്കുന്നത്, മനസ്സിന്റെ ചേഞ്ച് ഓഫ് മൈൻഡ് ആണ് റിപ്പന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടേണിംഗ് അവർ മൈൻഡ്, മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്ത് തിരിയുന്നതാണ് റിപ്പന്റൻസ്. റിപ്പന്റൻസിനും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സാധാരണ റിപ്പന്റൻസ് ഫീലിംഗ് അല്ല, കരയുന്നതല്ല റിപ്പന്റൻസ്, വിഷമം ഉണ്ടാകുന്നതല്ല റിപ്പന്റൻസ്. ഇതൊക്കെ ഉണ്ടായെന്ന് വരാം, ഉണ്ടായില്ലെന്നും വരാം. പക്ഷെ റിയൽ റിപ്പന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മനസ്സ് തിരിക്കുന്ന, ഡിസിഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്, കംപ്ലീറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വഴിയിൽ നിന്ന് മനസ്സ് തിരിക്കുന്നതാണ് റിപ്പന്റൻസ്. അത് റിപ്പന്റൻസ് അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ്. പാപത്തെപ്പറ്റി ഒരാൾക്ക് ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന മനസ്സിന്റെ തിരിവാണ് ബൈബിള് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. അതിൽ ഫീലിംഗ് ഉണ്ടായേക്കാം, ഫീലിംഗ് ഇല്ലാതിരുന്നേക്കാം. പക്ഷെ ഫീലിംഗ് ഉള്ളത് കൊണ്ട് റിപ്പന്റൻസ് ആവത്തില്ല, ഫീലിംഗ് ഇല്ലാത്തത് കൊണ്ട് റിപ്പന്റൻസ് ആവാതെ ഇരിക്കത്തില്ല. ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള എന്റെ താഴെ നിൽക്കുന്ന ഫീലിംഗ് കൊണ്ട് ഒരു ആളെയും വളക്കാവക്കത്തില്ല. ഫീലിങ്സ് കൊണ്ട് റിപ്പന്റൻസ് ഉണ്ടായെന്നും പറയാൻ പറ്റത്തില്ല, ഉണ്ടായില്ലെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരാൾക്ക് ഫീലിംഗ് ഉണ്ടായി, ഒരാൾ കരഞ്ഞു, അയാളുടെ മനസ്സ് തിരിച്ചില്ലെങ്കിൽ, അയാളൊരു ഡിസിഷൻ എടുത്തില്ല, യഥാർത്ഥത്തിൽ മനസ്സ് തിരിഞ്ഞ് യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഡിസൈഡ് ചെയ്തില്ലെങ്കിൽ അത് റിപ്പന്റൻസ് ആണ്. റിപ്പന്റൻസ് അല്ല, അത് വെറും ഒരു കരച്ചിന് മാത്രം. ഇനി ഒരാൾ കരഞ്ഞില്ല, അയാൾ ഡിസൈഡ് ചെയ്യാണ്, അയാൾക്ക് റിയലായിട്ട് ദൈവത്തിന്റെ ഗ്ലോറി കണ്ടു, അയാൾക്ക് പാപത്തെ പറ്റി ബോധ്യമുണ്ടായി, അയാൾ തീരുമാനിക്കുകയാണ് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട്, കർത്താവിന്റെ വഴിയിൽ ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിനെയാണ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം. കരയോ കരയാതിരിക്കോ എന്നുള്ളതല്ല, കരഞ്ഞാലും കുഴപ്പമില്ല, കരഞ്ഞില്ലെന്നും കുഴപ്പമില്ല. ഈ ഫീലിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, ചില ആൾക്കാർ എവിടെ എന്ത് വിഷമം ഉണ്ടായാലും കരയും, ചില ആൾക്കാർ കരയത്തുമില്ല. ഇത് കരഞ്ഞോ കരഞ്ഞില്ലയോ എന്നുള്ളതോ വിഷമം ഉണ്ടായോ വിഷമം ഇല്ലയോ എന്നുള്ളതോ ഒന്നുമല്ല റിയലായിട്ടുള്ള കാര്യം. ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. പാപത്തെ പറ്റി റിയലായിട്ടൊരു ബോധ്യം വന്നു, ഒരാൾക്ക് അയാൾ പാപിയാണെന്ന് ബോധ്യം വന്നു, കർത്താവിന്റെ വഴിയിലേക്ക് ഇപ്പം പോകുന്ന വഴി യഥാർത്ഥത്തിൽ നിത്യനാശത്തിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ വഴിയിലേക്ക് ഒരാൾ തിരിയുന്നതാണ് മാനസാന്തരം. ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടിട്ടില്ല. ആ വ്യക്തി മാനസാന്തരപ്പെടാത്തോളം കാലം മേലിൽ ഞാൻ പറഞ്ഞിരിക്കും ഈ കാര്യങ്ങൾ ഇതേപോലെ തന്നെ നടക്കാന്, ഇതേപോലെ അല്ല മനസ്സിലാവണമെന്നല്ല, ഇതേപോലെ നടക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസാന്തരം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്, ആ വ്യക്തിയുടെ രക്ഷ സാൽവേഷൻ തന്നെ ചോദ്യപ്പെടുന്നു. അതായത് ഒരു വ്യക്തി റിയലായിട്ടും ഒരു വ്യക്തി തിരിയണം, ആ വ്യക്തിയുടെ മനസ്സ് തിരിയണം. ആ വ്യക്തിയുടെ നമ്മൾ മനസ്സ് തിരിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ നടപ്പ് തിരിയത്തുള്ളൂ. നമ്മൾ യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, യെശയ്യാ പ്രവചനത്തിന്റെ 55-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് പറയുന്നത് എട്ടും പറഞ്ഞു,
എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല, ആകാശം ഭൂമിക്കുമിതേ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും വ്യത്യാസമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി അവന്റെ വഴിയെ വിട്ടിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞ ഒന്നും മാനസാന്തരമല്ല. എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത്? യെശയ്യാവിന്റെ 53-ാമത്തെ വാക്യത്തിന്റെ 53-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കാര്യം പറയുന്നുണ്ട്. എവിടെയാണ് മനുഷ്യർ തെറ്റിപ്പോയത്? യെശയ്യാവ് 53:6, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇതായിരുന്നു അകൃത്യം. ഈ അകൃത്യത്തിന് വേണ്ടി, അതായത് ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്മൾ പോകുന്ന വഴിയില് റിയലായിട്ടൊരു ടേണിംഗ് ഉണ്ടാവാതെ നമ്മൾ പോകുന്ന വഴിയുടെ കൂട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കൂടെ സ്വീകരിക്കുന്നു അല്ല റിപ്പന്റൻസ്. ഫസ്റ്റ് ഉണ്ടാവേണ്ടത് റിപ്പന്റൻസ് ആണ്. റിപ്പന്റൻസിന്റെ പ്രീ കണ്ടീഷൻ സിന്നിനെ പറ്റിയുള്ള കോൺഷ്യസ് ആണ്. സിൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളല്ല, ദൈവത്തിന്റെ ഗ്ലോറി മനസ്സിലാക്കി ഒരാള് യഥാർത്ഥത്തിൽ ആ വ്യക്തി പാപിയാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിയുടെ വഴിയിൽ നിന്ന് ആ വ്യക്തി ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നതാണ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഉണ്ടാവുക. ഞാൻ അതിന്റെ ആദ്യം പറഞ്ഞോടൊക്കണം, ഒന്ന് കൺവിക്ഷൻ, രണ്ടാമത്തേത് കൺവേർഷൻ അല്ലെങ്കിൽ റിപ്പന്റൻസ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ബാക്കിയുള്ളവരുടെ ജീവിതത്തിലും ഉണ്ടാവുമ്പോൾ മാത്രമേ റിപ്പന്റൻസിലേക്ക് എത്തും. ഓക്കെ, ഞാൻ പറഞ്ഞ രണ്ടാമത്തേത് റിപ്പന്റൻസ് ആണ്. റിപ്പന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വഴിയിലേക്ക് വരാനായിട്ട് തിരിയുക. മൂന്നാമത്തെ റിപ്പന്റൻസ് മാത്രമല്ല, അതുകൂടാതെ റിപ്പന്റൻസ് മാത്രം കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടത്തില്ല. എന്തുകൊണ്ട് വേണം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നത്? എന്താണ്? വിശ്വാസവുമാണ്, മാനസാന്തരവും വിശ്വാസവുമാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പത്രോസ് പൗലോസ് പ്രസംഗിക്കുന്ന, പൗലോസും ബാക്കി എല്ലാവരും പ്രസംഗിക്കുന്ന എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം എന്താണ്? പൗലോസ് വീട് തോറും പരസ്യമായും ഒന്ന് മറച്ചു വെക്കാതെ പറഞ്ഞ എന്തെന്നുള്ളത് വായിക്കാം. അതിന് 20-21,
ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവന്മാർക്കും സാക്ഷീകരിച്ചുവെന്ന്
അവിടെ പറയാണ്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, രണ്ടാമത് എന്താ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അന്നേരം റിപ്പന്റൻസ് എന്താണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കണം. റിപ്പന്റൻസ് വെറും ഇമോഷൻസ് അല്ല. റിപ്പന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിരിക്കുന്നത്, ചുമ്മാതെ എന്തെങ്കിലും തീരുമാനിക്കുന്നതല്ല. റിപ്പന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ തന്നെയാണ്, ഡിസിഷനാണ് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയാന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഫെയ്ത്ത്, ദൈവത്തിലേക്കുള്ള മാനസാന്തരവും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. എന്താണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്? ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വരുന്നത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇവിടെ ഇത് വെള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് വിശ്വാസമല്ലേ? അല്ലേ? അത് അതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം ശരിക്കും എന്നെ രക്ഷിക്കൂ, ഈ വിശ്വാസം ഇല്ലെങ്കിൽ എന്നെ എന്റെ ദാഹം മാറ്റൂ. ഈ വെള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും? ഉണ്ടാകത്തില്ല. ഇനി ഇത് ഒരു വിഷമാണെന്ന് വിശ്വസിച്ചാലും എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും? ഇത് വിഷമാണെന്നിരിക്കും. അതായത് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും? ബൈ ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഒരു കാര്യത്തെ ഒരു ഫാക്ടിനെ വിശ്വസിക്കുന്നതല്ല ബൈബിളിലെ വിശ്വാസം. അതേ വിശ്വാസമാണ് പിശാചിനുള്ളത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നുവെന്നും മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും അത് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും ഈവൻ അത് എന്റെ പാപങ്ങൾക്കാണെന്നും ഇന്റലക്ച്വലി വിശ്വസിക്കുന്നതല്ല ബൈബിളിലെ വിശ്വാസം. ബൈബിളിലെ വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് വൊളീഷണൽ സറണ്ടറാണ്. കർത്താവിന് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ബൈബിളിലെ വിശ്വാസം. യേശു ഇന്നു മുതൽ അവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശുവിലെ വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനെ യഥാർത്ഥത്തിൽ കർത്താവായിട്ട് ഒരു വ്യക്തി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് റിയൽ ആയിട്ടുള്ള വിശ്വാസം. ആ വിശ്വാസം മാത്രമേ ഒരാളെ രക്ഷിക്കത്തുള്ളൂ. റോമാലയനത്തിൽ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ട് പൗലോസ് പറയുന്നുണ്ട്. റോമാലയനം അതിന്റെ 10:9 അവിടെ പറയാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അടുത്ത വാക്യം തുറന്നിരിക്കുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അറിയിച്ചു. അന്നേരം വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിച്ച് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനത്തേതാണ് അതിനുള്ള പ്രീകരണം. ഇതെല്ലാം ഈ രീതിയിലാണ് ബൈബിളിലെ സാൽവേഷനിലേക്കുള്ള പ്രോസസ്സ് പോകുന്നത്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ആ വ്യക്തിയുടെ വഴി വിട്ട് കർത്താവിന്റെ വഴിയിലേക്ക് തിരികുകയും കർത്താവിനെ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ കർത്താവായിട്ട് വാഗൊണ്ട് ഏറ്റുപറയെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നടന്ന വിശ്വാസത്തിന്റെ പരസ്യമായിട്ടുള്ള പ്രൊക്ലമേഷനാണ് വാഗൊണ്ട് ഏറ്റുപറയെന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു വ്യക്തി പബ്ലിക്കായിട്ട് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുമ്പോഴാണ് അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ നടക്കുന്നത് ആ വ്യക്തി വിശ്വസിക്കുന്നു അല്ലെ. അല്ലാത്ത വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസം ഒരു പ്രയോജനം ചെയ്യത്തില്ല അല്ലെ. ആ വിശ്വാസം ഒരു പ്രയോജനം ചെയ്യത്തില്ല. ദൈവം ആണ് ശരിക്കും ഫെയ്ത്ത് അല്ല ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത്. ഫെയ്ത്ത് അല്ല വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഫെയ്ത്ത് രക്ഷിക്കുന്ന വാക്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ആരിലാണ് ഫെയ്ത്ത് എന്ന് ഉള്ളതാണ് പ്രധാനം. ആ വ്യക്തിയാണ് രക്ഷിക്കുന്നത്. ഫെയ്ത്ത് അല്ല രക്ഷിക്കുന്നത്, രക്ഷിക്കുന്നത് യേശു ക്രിസ്തുവാണ് വിശ്വസിച്ച് രക്ഷിക്കുന്നത് അല്ലേ. ഒരു സേവിയറിനെ നമ്മളെ സേവിയാക്കത്തുള്ളൂ, ഫെയ്ത്തിനെ നമ്മളെ സേവിയാക്കത്തില്ല. ഫെയ്ത്ത് ഈ സേവിയറിനെ നമ്മൾക്ക് വേണ്ടിയിട്ട് സേവിയർ ആക്കി തീർക്കുന്നതാണ് ഫെയ്ത്ത്. നമ്മളുടെ സേവിയർ ആക്കി തീർക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ആക്കി തീർക്കുന്നു. മനസ്സിലായി പറയാം, യേശു ക്രിസ്തു കർത്താവാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, യേശു ക്രിസ്തു കർത്താവാണ്. എങ്ങനെയാ നമ്മൾ യേശു ക്രിസ്തുവിനെ കർത്താവാക്കിയതുകൊണ്ടാണ് യേശു ക്രിസ്തു കർത്താവുന്നത്? എങ്ങനെ യേശു ക്രിസ്തു കർത്താവുന്നു? എങ്ങനെ യേശു ക്രിസ്തു കർത്താവുന്നു? പിതാവായ ദൈവം യേശുവിനെ കർത്താവാക്കി. എവിടെ വാക്യം? ഫിലിപ്പീൻസിലും അപ്പോസ്തല പ്രവൃത്തി 2 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:26 നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് നിശ്ചയമാർജ്ജുണ്ട്. അന്നേരം ദൈവം യേശുവിനെ കർത്താവാക്കി വെച്ചു, പക്ഷെ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ യേശു കർത്താവായി മാറ്റപ്പെടും. ആ വ്യക്തി അന്നേരം ഫെയ്ത്ത് അല്ല, യഥാർത്ഥത്തിൽ കർത്താവാണ് നമ്മളെ സേവ് ചെയ്യുന്നത്. അന്നേരം നമ്മളുടെ യഥാർത്ഥത്തിൽ കർത്താവ് യേശുവിനെ കർത്താവ് എന്ന് വാവുണ്ടേറ്റ് പറയുന്ന ആ ഫെയ്ത്ത് മാത്രമേ റിയൽ ആയിട്ടുള്ള ഫെയ്ത്ത് ഉള്ളൂ. അല്ലാതെ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഒരു ഇന്റലക്ച്വൽ കൺവിക്ഷൻ കൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടത്തില്ല. അന്നേരം ഈ ഇതാണ് ഫെയ്ത്ത് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് നടക്കേണ്ടത്? ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവം കൺവിക്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ടത് അല്ലെ. ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് എന്താ ഉണ്ടാവുന്നത്? ദൈവം ദൈവമേ, ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആദ്യം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായതായിരിക്കുന്നു അല്ലെ. എന്താണ് പറഞ്ഞത്? ആദ്യം ദൈവം കൺവിക്ട് ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെ പറ്റിയുള്ള കൺവിക്ഷൻ തരണം. പാപത്തെ പറ്റിയുള്ള കൺവിക്ഷൻ നമ്മളുടെ പാപങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ടല്ല, ദൈവത്തിന്റെ ഗ്ലോറി കാണുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പാപത്തെ പറ്റി ബോധ്യം ഉണ്ടാവും. ആ വ്യക്തി പാപത്തിനെ പറ്റി ബോധ്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ് റിപ്പന്റൻസ് എന്നുള്ളത്, മാനസാന്തരം എന്നുള്ളത്. മാനസാന്തരവും യേശു ക്രിസ്തുവിലുള്ള ഫെയ്ത്തും. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ കർത്താവായി ഏറ്റുപറയാണ്. അന്ന് മുതൽ യേശുവാണ് എന്റെ കർത്താവ് എന്ന് ആ വ്യക്തി ഡിസൈഡ് ചെയ്തിട്ട് പബ്ലിക്കായി ടെസ്റ്റിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ള അടുത്തതാണ് നമ്മൾ വായിക്കുന്നത്, റിഡംഷൻ എന്ന് പറയുന്നത്. വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി, അപ്പോസ്തല പ്രവൃത്തി മൂന്നാമത്തെ അധ്യായം, മൂന്നാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 3:18-19. ഇങ്ങനെ നിറച്ചെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതും പൗലോസ് അടുത്ത പത്രോസ് അടുത്ത പ്രസംഗം പ്രസംഗിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യം നേരത്തെ അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ പറയാം. എന്നാൽ അടുത്ത വാക്യം പറയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുള്ളൂ. Therefore, repent and return then so that your sins may be wiped away. എന്നിട്ട് എങ്ങനെയാണ്, എപ്പോഴാണ് പാപങ്ങൾ മാഞ്ഞു കിട്ടുന്നത്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു. അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ പാപങ്ങളെ ദൈവം മായ്ച്ചു കളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈപ്പിംഗ് എവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഞാൻ ചോദിക്കട്ടെ, ഈ പാപത്തെ ദൈവം മായ്ച്ചു കളയുന്നത് ദൈവത്തിന്റെ നീതി കൊണ്ടാണോ ദൈവത്തിന്റെ ദയം കൊണ്ടാണോ? ദൈവം ഒരു മനുഷ്യന്റെ പാപത്തെ മായ്ച്ചു കളയുന്നത് ദൈവം നീതിമാനായതുകൊണ്ടാണോ ദൈവം ദയാലു ആയതുകൊണ്ടാണോ? ഞാൻ ചോദ്യത്തിൽ മറുപടി പറഞ്ഞാൽ അതിനുള്ള കാര്യം കൂടെ പറയണം. ദൈവം നീതിമാനായതുകൊണ്ടാണ്. എങ്ങനെ ദൈവം നീതിമാന? ഒരു വ്യക്തിയുടെ പാപത്തെ നീതീകരിക്കുമ്പോ എങ്ങനെ? എവിടെ വാക്യം? എങ്ങനെ എവിടെ വാക്യം? കൊലോസ്യൻസ് 4 ഒരുപാട് വാക്യങ്ങൾ, ഏതെങ്കിലും വാക്യം എടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി. ദൈവം നീതിമാനായതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ പാപത്തെ ആ ദൈവം വൈപ്പ് ചെയ്യുന്നത് എന്നതിന്റെ തെളിവ് എവിടെ പറയോ? വേറെ മക്കൾ എടുത്താൽ മതി. അല്ല, ഞാനത് പറഞ്ഞതിന്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവം നീതിമാനായതുകൊണ്ട് ആ നമ്മുടെ പാപം, യേശുക്രിസ്തു പാപമോചനമുണ്ട്, അത് ശരിയാണ്. ഞാൻ ചോദിച്ചതല്ല, ദൈവത്തിന്റെ ദയം കൊണ്ടല്ല ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കുന്നതെന്ന് ദൈവം പാപം മോചിക്കുന്നു പറഞ്ഞു. ദൈവം നീതിമാനായതുകൊണ്ടാണ്. അത് എവിടെ ബൈബിൾ പറയുന്നത് ഞാൻ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് സ്പെസിഫിക്കലി, ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം ഒരു മനുഷ്യന്റെ പാപത്തെ എങ്ങനെ മോചിക്കും, അല്ലെങ്കിൽ എല്ലാ വാക്യം. ഓക്കെ, ഞാൻ എടുക്കാം പല വാക്യങ്ങളുണ്ട്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷ ലേഖനം, യോഹന്നാന്റെ ലേഖനത്തിന്റെ 1 അധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യം പറയാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവിടെ പറഞ്ഞ വാക്യം കുറച്ചോടിയോ, ദൈവം വിശ്വസ്തനും നീതിമാനുമായതുകൊണ്ട് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു എന്നാണ്, പാപങ്ങളെ നീക്കുന്നു എന്നാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഒരു നീതിമാനായിട്ടുള്ള വ്യക്തിക്ക് ഒരു മനുഷ്യന്റെ ആ നീതിയിൽ കൂടി മനുഷ്യന്റെ പാപത്തെ മോചിക്കാൻ പറ്റുന്നത്? അതിന് വാക്യം ക്ലിയർ വന്നു. റോമലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, ഇവിടെ ഈ റിഡംഷനെ പറ്റിയാണ് പറഞ്ഞത്. 24-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം, പാപം ചെയ്ത എല്ലാവരും മൂന്നോ അഞ്ചാക്കും. 23-ാമത്തെ വാക്യം അവിടെ പറയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ ഗ്ലോറിയിൽ നിന്ന് വീണവരായിത്തീരും, ദൈവത്തിന്റെ ഗ്ലോറിയിൽ നിന്ന് മിസ് ചെയ്യപ്പെട്ടവരായിരിക്കും. അടുത്ത വാക്യം പറയാണ്, അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നു. അടുത്ത വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്ത വാക്യം, ദൈവം തന്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പുവാൻ അവനെ അങ്ങനെ ചെയ്തു. ആ വാക്യത്തിന് അർത്ഥം അറിയാതെ എന്നുള്ളത് അവിടെ പറയാണ്, ദൈവം നീതിമാനാണ് എന്നത് എങ്ങനെയാണ് ദൈവം തെളിയിച്ചത്? മനുഷ്യന്റെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവം നീതിമാനാണെന്ന് തന്നെ തന്നെ തെളിയിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായി, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, വായിച്ചു നോക്കൂ. ദൈവം തന്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് നീതീകരിക്കാനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അത്ര എത്ര. ഇവിടെ ഇത്രയും കണ്ടിന്യൂസ് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? കാരണം ദൈവം ഒരു വ്യക്തിയെ ശിക്ഷിക്കാതെ വിടുന്നത് ആ വ്യക്തിയെടുത്തുള്ള സ്നേഹം കൊണ്ടോ, ബേസിക്കലി ആ വ്യക്തിയെടുത്തുള്ള ദയയും കൊണ്ടോ, ആ വ്യക്തിയെടുത്തുള്ള കരുണയും കൊണ്ടോ അല്ല. ദൈവം നീതിമാനായതുകൊണ്ടാണ് ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കാതെ വിടുന്നത്. എങ്ങനെ ഒരു നീതിമാനായ ദൈവം ഒരു മനുഷ്യനെ നീതിയിൽ ശിക്ഷിക്കാതെ വിടുന്നത് എങ്ങനെ? അടുത്ത അതിന്റെ മേളത്തെ വാക്യം അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുന്നത് ദൈവം എന്തോ ഒരു ദയ കാണിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അല്ല. ദൈവത്തിന്റെ മുമ്പിൽ ഒരു വ്യക്തി ചെന്ന് നിൽക്കുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തു ക്രൂശിൽ യേശുക്രിസ്തുവിനെ ശിക്ഷിച്ചതോടുകൂടി ലീഗലി ദൈവം നമ്മുടെ പാപം നമ്മളെന്ന് മാറ്റിക്കഴിയും. വിശ്വസിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്ന വ്യക്തിയുടെ പാപമോചനം എന്ന് പറയുന്നത് ദൈവം പാപം ക്ഷമിച്ചു വിടുകയല്ല, ആ വ്യക്തിയുടെ പാപം ലീഗലി നമ്മളുടേതെടുത്ത് യേശുക്രിസ്തുവിന്റെ മുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ക്രൂശിൽ കഴിഞ്ഞതാണ്. വിശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകുന്നു. അന്നേരം ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ റൈച്ചസ്നെസ്സോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള പ്രാഗല്ഭ്യം, ഇതെല്ലാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, പാപമോചനം വന്നൊരു വ്യക്തിക്ക് നീതീകരണം എന്ന് പറയുന്നത് വെറും പാപക്ഷമയല്ല. നീതീകരണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ റൈച്ചസ്നെസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാനൊരു ഒരു മോഷണം ചെയ്തു, ഞാൻ ഒരു ഒരു ബാങ്ക് കൊള്ള ചെയ്ത് എത്ര 1 കോടി രൂപ ഞാൻ മോഷിച്ചു വെച്ചു, ഞാൻ കോടതിയിൽ ചെന്ന് നിന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു. എന്നാലും ആ ജഡ്ജിക്ക് എന്റെ അടുത്ത് കരുണ തോന്നിയിട്ട് എന്നെ അങ്ങ് വിടുകയെന്ന് വെച്ചു. പക്ഷെ ഞാൻ എന്റെ കുറ്റം മോചിക്കപ്പെട്ടിട്ടില്ല. എപ്പോഴും ഞാൻ ലീഗലി കുറ്റവാളി തന്നെയാണ്, ശിക്ഷിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വേറൊരാള് ഞാൻ ചെയ്ത കുറ്റത്തിന് പേ ചെയ്തെങ്കിൽ, ഇല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പേ ഒരാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ഞാൻ ഫ്രീ ആണ്. പിന്നെ എന്റെ പേരിൽ അതിനുള്ള ക്ലെയിമില്ല, പിശാചിനും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം ക്ഷമിക്കും, ദൈവം നീതീകരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ഒരു വർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മളുടെ പാപം ക്ഷമിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നീതിമാൻ എങ്ങനെയാണ് പാപം ക്ഷമിക്കുന്നതാണ് റോമാലയത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവം യേശു ക്രിസ്തു, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പാപബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയും ആ വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുകയും കർത്താവിന് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുകയും കർത്താവിനോട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നതിന്റെ റിസൾട്ടായിട്ട് ദൈവം ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ് ആ വ്യക്തിയുടെ പാപത്തെ മോചിക്കുക എന്ന് പറയുന്നത്. ആ വ്യക്തിയെ നീതീകരിക്കുക എന്ന് പറയും. ആ വ്യക്തിയെ യേശു ക്രിസ്തുവിന്റെ റൈറ്റിയസ്നെസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് യേശു ക്രിസ്തുവിലേക്ക് ഇമ്പ്യൂട്ടഡ് ആവുകയാണ് നമ്മുടെ പാപം. അതുകൊണ്ടാണ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, രണ്ടു കൊരിന്ത്യർ അഞ്ചാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ സിൻസ് ആർ ഇംപ്യൂട്ടഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് റൈറ്റ്സ്നെസ് ഇസ് ഇംപ്യൂട്ടഡ് ഓൺ അസ്. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ നമുക്ക് പകരമായിട്ട് പാപമായി, നാം അവന്റെ നീതി നമുക്ക് റിസീവ് ചെയ്തു. അല്ലെങ്കിൽ ഇത് ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്നതാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർക്കുള്ള ഈ കാര്യങ്ങൾ ഒന്നും തന്നെ മാനസാന്തരപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് കിട്ടത്തില്ല. ആ വ്യക്തിക്ക് പറഞ്ഞിരിക്കുന്ന പോലെ എന്ത് പറഞ്ഞിരിക്കും, ഒരു ഗ്രൂപ്പിന്റെ പാർട്ടാകാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ ഇതിന്റെ ഓർഡർ ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഒരു വ്യക്തി ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവ് അവനെ നീതീകരിക്കുകയാണ്. യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ പാപം ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുക. അതുകൊണ്ട് കഴിഞ്ഞു. അതാണോ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കംപ്ലീറ്റ്. പിന്നെന്താണ് ബാക്കിയുള്ളത്? അതെ, അത് കഴിയുമ്പോൾ പാപം നീക്കപ്പെട്ടതിന് ശേഷം ഈ റിഡംഷന് ശേഷം നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇതല്ല വീണ്ടും ജനനം എന്ന് പറഞ്ഞത്, ഇതല്ല ഈ പാപമോചനം അല്ല വീണ്ടും ജനനം. പാപമോചനത്തിന് ശേഷം നടക്കുന്നതാണ് വീണ്ടും ജനനം. ഇത് രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. പക്ഷെ ഒന്ന് എന്താ പാപമോചനത്തിന്റെ അടിസ്ഥാനം? പാപമോചനത്തിന്റെ അടിസ്ഥാനം എന്തോ യേശുക്രിസ്തുവിന്റെ മരണം അല്ലെ? യേശു ക്രിസ്തുവിന്റെ മരണമാണ് പാപമോചനത്തിന്റെ അടിസ്ഥാനം. അതിൽ അങ്ങനെ നമ്മൾ വായിച്ചേ, നമ്മുടെ പാപം യേശു ക്രിസ്തുവിന്റെ മേൽ ഇമ്പ്യൂട്ടഡ് ആക്കപ്പെട്ടു. യേശു ക്രിസ്തു പാപം ഇമ്പ്യൂട്ടഡ് ആക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി ദൈവത്തിൽ നിന്ന് വേർപെടും. ദൈവത്തിൽ നിന്ന് യേശു ക്രിസ്തു സ്പിരിച്വലി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ ഫലമായിട്ടുള്ള ഫിസിക്കൽ ഡെത്തും യേശു ക്രിസ്തുവായിട്ട് എടുത്തു. അന്നേരം രണ്ടും ഒരു പാപത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമ്പ്യൂട്ടേഷൻ കർത്താവിന്റെ മേൽ വന്നു. കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, എല്ലാ അർത്ഥത്തിലും മരിച്ചു. പലരും യേശു ക്രിസ്തു, ഇതൊരു വലിയ കോൺട്രവേഴ്സ്യൽ കാര്യമാണ്, ഞാനിത് പറയുമ്പോൾ പലരും തെറ്റാണെന്ന് പറയാറുണ്ട്. യേശു ക്രിസ്തു സ്പിരിച്വലി മരിച്ചില്ല, യേശു ക്രിസ്തു ഫിസിക്കലി മാത്രമേ മരിച്ചുള്ളൂ എന്ന് പറയുന്നത് ബൈബിൾ പറഞ്ഞ് തെറ്റാണ്. യേശു ക്രിസ്തു സ്പിരിച്വലി ദൈവമായിട്ടുള്ള സെപ്പറേഷനിലേക്ക് വന്നു. കാരണം പാപത്തിന്റെ ഫലം സ്പിരിച്വൽ ഡെത്ത് ആണ് ആദ്യം, അതിന്റെ കോൺസിക്വൻസ് ആണ് ഫിസിക്കൽ ഡെത്ത്. യേശു ക്രിസ്തു ഫിസിക്കൽ ഡെത്ത് മാത്രമേ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളെങ്കിൽ നമ്മുടെ പാപത്തിൽ പകരമായിട്ട് പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ല. യേശു ക്രിസ്തു ദൈവമായിട്ടുള്ള വേർപാടും ഉണ്ടായി, ഫിസിക്കലായിട്ടും മരണപ്പെട്ടു. ഇത് രണ്ടും നടന്നതാണ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കരുത്. എല്ലാ അർത്ഥത്തിലും യേശു ക്രിസ്തു മനുഷ്യന്റെ പാപം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചതോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ആക്സസും വന്നു, നമ്മൾ നീതിമാന്മാരാക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അത് ഞാൻ ചോദിച്ചത്, ഈ ഇതാണ് പാപമോചനം, റിഡംഷൻ എന്ന് പറയുന്നത്. ഈ റിഡംഷന്റെ അടിസ്ഥാനം എന്താണ്? യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ് അല്ലെ? റിഡംഷൻ കഴിഞ്ഞാൽ എന്ത് ഇറക്കണം എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളവരുണ്ട്, നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. എന്താ റിഡംഷൻ കഴിഞ്ഞാൽ എന്താ ഇറക്കുന്നത്? വീണ്ടെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇറക്കുന്നത്? വീണ്ടും ജനനം നടക്കണം. എവിടാ അത് പറയുന്നത്? എവിടാ? അല്ല, ഈ ഞാൻ പറയുന്ന അതേ വർഷം വരുന്ന വാക്യമായിരിക്കും. നേരത്തെ വിളിച്ചു പറഞ്ഞു ഗലാത്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ മരണം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപം ആയിത്തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മേളിൽ എന്തോ കൊരിന്തലയത്ത് എന്തോ നമ്മൾ വായിച്ചത്, അവൻ നമുക്ക് വേണ്ടി പാപം ആയിത്തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപം ആയിത്തീർന്നു. എന്നിട്ട് എന്തിനാണ് ആ ശാപം ആയിത്തീർന്നത്? നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇതാണ് പറഞ്ഞിരിക്കുന്നത് റിഡീംഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ പാപമോചനം സംഭവിച്ചു. അടുത്ത വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 14 വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം എങ്ങനെ പ്രാപിക്കാൻ? വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത്. ഇതിന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ട്. എന്താണ്? ഒന്ന്, അവന്റെ പാപം മോചിച്ച് അവനെ വീണ്ടെടുക്കുന്നു. രണ്ട്, അവന്റെ ഉള്ളിൽ അബ്രഹാമിന്റെ അനുഗ്രഹം എന്നുള്ള വാഗ്ദത്തമായിട്ടുള്ള പ്രോമിസ്ഡ് ഹോളി സ്പിരിറ്റിനെ അവന്റെ ഉള്ളിൽ തരുന്നു. ഞാൻ ചോദിച്ചത്, ഈ പ്രോമിസ്ഡ് ഹോളി സ്പിരിറ്റിനെ നമ്മുടെ ഉള്ളിൽ തരാനായിട്ടുള്ളതിന്റെ പ്രീ കണ്ടീഷൻ എന്താ? അല്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള, അല്ല ദൈവത്തിന്റെ ഭാഗത്തു നിന്ന്. എന്താണ്? യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഈ പാപമോചനത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ മരണമാണെങ്കിൽ വീണ്ടും ജനനത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. കാരണം എന്താണ്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരത്തുള്ളൂ. അതിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കും, യോഹന്നാന്റെ സുവിശേഷം 7:36 അങ്ങനെ എന്താ പറയുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 7:36 പറയുന്നത് ഇങ്ങനെയാണ്, 36, 37, 38 എന്ന് പറഞ്ഞാണ് 38 വാക്യം, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവനത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. റോമലേഖനം 5 ഈ വാക്കുകൾ വായിക്കാം. റോമലേഖനം അഞ്ചിന്റെ 8-9 വാക്യങ്ങൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ എത്രയധികമായി കോപത്തിൽ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ. നമ്മൾ ശ്രദ്ധിക്കണേ, അവിടെ പറഞ്ഞിരിക്കുന്ന ആ നിരപ്പിനെ പറ്റിയാണ് മേളി നീതീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി തന്നെയാണ് മേളി മരിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. റോമർ 5:8-9 വാക്യങ്ങൾ കഴിക്കുന്നത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നാം അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്, നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നിരപ്പ് പ്രാപിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തില്? മരണത്തിന്റെ അടിസ്ഥാനത്തില്. ജീവൻ പ്രാപിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില്? അവന്റെ ജീവനാലാണ്. ഇന്ന് മരണത്താൽ നിരപ്പ് വന്നു, ജീവനാൽ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്താൽ പാപം മോചിക്കപ്പെടുന്നു, ജീവനാൽ വീണ്ടും ജനം പ്രാപിക്കുന്നു. ഇങ്ങനെയാണ് ഒരു വ്യക്തി ദൈവവൈദ്യലായെത്തുന്നത്. ഞാൻ പറഞ്ഞ രീതിയിലെ പ്രോസസ്സ് ഞാൻ ബൈബിളിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോസസ്സാണ് നടക്കുന്നത്. എന്നിട്ട് ഈ പ്രോസസ്സ് നടക്കാതെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലുള്ള പാപബോധം, യഥാർത്ഥമുള്ള മാനസാന്തരം, യഥാർത്ഥമുള്ള വിശ്വാസം എന്നത് മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന്, ആ വ്യക്തിയുടെ പാപമോചിക്കപ്പെടുന്നു. ആ വ്യക്തി പാപമോചനം എന്ന് പറഞ്ഞാൽ നീതീകരണമാണ്. പാപമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ക്ഷമിക്കുക എന്നുള്ളതല്ല. പഴയ നിയമത്തിലെ പോലത്തെ പാപക്ഷമയല്ല, പാപം മറക്കുകയല്ല, പാപം നീക്കി നീതീകരിക്കുകയാണ്, ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അതോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് ആ വ്യക്തി വീണ്ടും ജനിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. ഇനി ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ തെളിവെന്താണ്? അതെ, ഒരു മെയിൻ തെളിവുണ്ട് അതില്. എന്താണ് ആത്മാവ്? നമുക്ക് സാക്ഷ്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സാക്ഷ്യം തരുന്നു. വേറൊരു തെളിവുണ്ട് യഥാർത്ഥ ശരിക്കുള്ളത്. റോമാലയനത്തിന്റെ 8-ാമത്തെ അധ്യായം എട്ടിന്റെ 1-ഉം 2-ഉം വാക്യം എന്ന് വെച്ചേ, ഇവിടെ പ്രതികരിക്കുന്ന ഈ വാക്യം, ഇതിന്റെ ഒരു ഇംഗ്ലീഷ് വെർഷൻ അല്ലേ, കിങ് ജെയിംസ് വെർഷൻ ആരുടെ കാര്യം ഉണ്ടോ ഒന്ന് വായിക്കാമോ? KJV ന്യൂ KJV എന്തായാലും കുഴപ്പമില്ല. 8:1.
There is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh but according to the Spirit.
അതാണ് ആ വാക്യത്തിന്റെ കംപ്ലീറ്റ്. എന്താ അതിന്റെ അർത്ഥം? ആർക്കാ ശിക്ഷാവിധി ഇല്ല എന്ന് പറയുന്നത്?
Who do not walk according to the flesh, but walk according to the Spirit.
അതേ വാക്യം തന്നെ താഴോട്ട് വരുമ്പോൾ പറയുന്നു, 4-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ആ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി വരുത്തുന്നത്. ഞാൻ എന്തായാലും പറഞ്ഞിട്ട് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ചേഞ്ച്ഡ് ഹാർട്ട് ഈസ് എവിഡൻസ്ഡ് ബൈ എ ചേഞ്ച്ഡ് വാക്ക്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദോസ് ഹു വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് നമുക്കുള്ള എവിഡൻസ് അല്ല ഞാൻ പറയുന്നത്, പുറത്തുള്ള എവിഡൻസ് ആ വ്യക്തിയുടെ നടപ്പ് മാറും എന്നുള്ളതാണ്, ആ വ്യക്തിയുടെ കണ്ടക്ട് മാറും എന്നുള്ളത്. എങ്ങനെ കണ്ടക്ട് മാറുന്നത്? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി വേറൊരു വ്യക്തിയുടെ അണ്ടറിലേക്ക് വന്നു, ആ വ്യക്തിയാണ് ഇനി മുതൽ ആ വ്യക്തിയെ ഡയറക്ട് ചെയ്യുന്നത്. എല്ലാ ഡിസിഷനിലും എല്ലാ കാര്യങ്ങളിലും ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ, ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ എവിഡൻസ് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് കർത്താവാണെന്നുള്ളത് എവിഡന്റ് ആവുമെന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിന്റെ ലക്ഷണം. യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ പബ്ലിക് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിൽ വന്നിട്ടുള്ള രൂപാന്തരമാണ്. അത് എവിഡന്റും ആവുമെന്നാണ് ബൈബിൾ പറയിപ്പിക്കുന്നത്. അതാണ് അതുകൊണ്ടാണ് 10 യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിനെ പറ്റി. നമ്മളിത് വായിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാകാതെ യാക്കോബിൻ ലേഖനം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പ്രവർത്തിക്കുന്നവരെ രക്ഷിക്കപ്പെടുന്നത് ആയിരിക്കും. അങ്ങനെയല്ല അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ചോദിക്കുക, യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 17-ാമത്തെ വാക്യം 14 വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഫെയ്ത്ത് ദാറ്റ് വർക്ക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പ്രവർത്തിക്കുന്ന വിശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ റെസ്പോൺസ് ആയിട്ട് ദൈവം ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലാതെ നമ്മളെന്താണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ആ ഫെയ്ത്തിന്റെ റെസ്പോൺസ് ആയിട്ട് ദൈവം ആ വ്യക്തിയിൽ കൂടി പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പ്രവൃത്തി മറ്റുള്ളവരുടെ മുമ്പിൽ എവിഡന്റും ആവും. ആ വ്യക്തി വേറൊരു മാനേജ്മെന്റിന്റെ കീഴിലാണ് എന്നുള്ളത് മനുഷ്യർക്ക് വെളിപ്പെടുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. ഞാൻ ഒരു നടന്നൊരു സംഭവം പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ഒരു 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 സാൽവേഷൻ ആർമിയുടെ ഒരാള്, ഭയങ്കര ഒരു സാൽവേഷൻ ആർമിയിൽ ഒരാള് രക്ഷിക്കപ്പെട്ടു. ആ വ്യക്തി രക്ഷിക്കപ്പെട്ട ഒരു ഭയങ്കര വണ്ണമുള്ളൊരു മനുഷ്യൻ. എന്നാൽ ഇയാള് രക്ഷിക്കപ്പെട്ടിട്ട് ഇയാൾക്ക് എഴുത്തും വായനയൊന്നും അറിയത്തില്ല. ഇയാള് സാൽവേഷൻ ആർമി യഥാർത്ഥത്തിൽ കർത്താവിനെ, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞു രക്ഷിക്കപ്പെട്ട് ഇയാള് സാൽവേഷൻ ആർമിയുടെ മീറ്റിംഗിന് പോയി. മീറ്റിംഗിന് പോയിട്ട് ഇയാൾ അന്നേരം തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, എന്ത് വിഷമിച്ച് ആക്കുന്നത് ചോദിച്ചു, എന്തിനാണ് ഇത്ര വിഷമം? അന്നേരം ഒരാൾ പറഞ്ഞു, അവർക്ക് എല്ലാവരുടെയും എല്ലാവർക്കും ഒരു പ്രത്യേക കളറിലുള്ള ടീഷർട്ട് ഉണ്ട്, ആ ടീഷർട്ട് എനിക്കില്ല, ഞാൻ എനിക്ക് സാധാരണ ഡ്രസ്സേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. അന്നേരം പുള്ളി പറഞ്ഞു, ഓക്കെ ഞാൻ ടീഷർട്ട് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. ഭാര്യ ആ കളർ വന്നിട്ട് ആ കളറിലുള്ള ടീഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ടീഷർട്ട് ഇട്ടുകൊണ്ട് തിരിച്ചുപോയി. തിരിച്ചോട്ട് പിന്നെ ഇയാൾ തിരിച്ചു വന്നിട്ട് ഭക്ഷണം വെച്ചോട്ട് വന്ന് പറഞ്ഞു, ഈ ടീഷർട്ട് ടീഷർട്ട് ഇട്ട് തിരിച്ചു വന്നപ്പോൾ ഇയാൾക്ക് വിഷമം. അന്നേരം ഭാര്യ ചോദിച്ചു, പിന്നെ എന്തോ പ്രശ്നം, നിങ്ങൾക്ക് നിങ്ങളുടെ ടീഷർട്ട് പുതിയത് നിങ്ങൾക്ക് അവരുടെ കൂട്ടുകാരെ ടീഷർട്ട് കിട്ടിയില്ലേ, പിന്നെ എന്തോ പറഞ്ഞു വിഷമം ചോദിച്ചപ്പോ ഇത് അയാൾ പറഞ്ഞു, ആ ടീഷർട്ടിന്റെ പുറത്ത് എന്താണ്ട് ചൈനീസ് ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്റെ ടീഷർട്ടിന്റെ പുറത്ത് മാത്രം ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് വിഷമം പറഞ്ഞു. അന്നേരം ഇയാള് പുള്ളിക്കാരിക്ക് എഴുത്തും വായനയും പുള്ളിക്കാരിക്ക് അറിയത്തില്ല, പുള്ളിക്കാരനും അറിയത്തില്ല. അന്നേരം പുള്ളിക്കാർക്ക് ഇയാൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഇയാൾക്ക് എന്തോ എഴുതിയേക്കതും അറിയത്തില്ല. ഞാൻ ഈ പുള്ളിക്കാരി വിചാരിച്ചു എന്നാ പിന്നെ എന്തെങ്കിലും ഈ പുള്ളിയുടെ ടീഷർട്ടിന് പുറത്ത് എഴുതി കൊടുക്കാന്ന് വിചാരിച്ച് ആലോചിച്ചു വന്നപ്പോൾ ഫ്രണ്ടില് വീടിന്റെ ഫ്രണ്ടിലൊരു കടയുടെ ബോർഡ് ആരോ എഴുതുന്നു. അന്നേരം അയാൾ ആ സ്ത്രീ അതേ കാര്യങ്ങൾ തന്നെ ഈ ആളുടെ ഡ്രസ്സിന്റെ പുറത്ത് എഴുതി വെച്ചു. എന്താണെന്ന് അറിയത്തില്ല, അതേപോലെ തന്നെ വരച്ചു വെച്ചു. വരച്ചു വെച്ചിട്ട് എന്നാൽ ഇയാള് ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് സാൽവേഷൻ ആർമിയുടെ ക്യാമ്പിൽ പോയി. ക്യാമ്പിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ഭയങ്കര സന്തോഷം, എല്ലാവരും ഇയാളെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് സന്തോഷം, എല്ലാവരും ഭയങ്കരമായിട്ട് ഇയാളെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഇയാൾ തിരിച്ചു വന്നു, തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി, എല്ലാവർക്കും ഹാപ്പിയായി എന്താണെന്ന്. എന്നാൽ ഇയാൾ ഇവർക്ക് മനസ്സിലായത് എന്തോ എഴുതി കൊടുത്തതെന്ന് ഇവർക്ക് മനസ്സിലായി. എന്നാൽ ഇവർ ഈ കടയുടെ ഫ്രണ്ടിൽ എഴുതിയത് വേറൊരാളെ കൊണ്ട് വായിപ്പിച്ച് ഇയാൾ എന്താണ് ഈ ടീഷർട്ടിന് പുറത്ത് എഴുതുന്നത്, അത് എഴുതിയിരുന്നെങ്കിലാണ് ദിസ് ഷോപ്പ് ഈസ് അണ്ടർ ന്യൂ മാനേജ്മെന്റ് ഫ്രം ടുഡേ, അതാണ് എഴുതിയിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പ് ഇന്ന് മുതൽ പുതിയ മാനേജ്മെന്റിന്റെ കീഴിലാണ്, ഇതാണ് എഴുതിയത്. ഇതാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ എവിഡൻസ്. ആ വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യുന്നത് പുതിയ മാനേജ്മെന്റ് ആണെന്നുള്ളത് ഇവിടെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദോസ് ഹു വാക്ക് അക്കോർഡിംഗ് ടു ദി സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായതായിരിക്കും, ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. രക്ഷ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സാൽവേഷൻ വരുന്നത് നമുക്ക് മനസ്സിലാവും. സാൽവേഷൻ ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം, യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ഉണ്ടാവണമെങ്കിൽ ആദ്യം യഥാർത്ഥത്തിലുള്ള പാപബോധം ഉണ്ടാവണം. ആദ്യത്തെ ഫസ്റ്റ് കൺവിക്ഷൻ ആണ് ഉണ്ടാവുന്നത്. കൺവിക്ഷൻ പാപത്തെ പറ്റിയാണ്, പാപം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കൺവിക്ഷൻ ഉണ്ടായ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആ വ്യക്തി റിപ്പന്റ് ചെയ്യുന്നു. റിപ്പന്റ് ചെയ്ത് ആ വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്ന വ്യക്തിയിൽ യേശുക്രിസ്തു ആ വ്യക്തിയുടെ പാപത്തെ മോചിക്കുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ആ വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ആ വ്യക്തി പുതിയ സൃഷ്ടിയായതിന്റെ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അന്ന് മുതൽ നിയന്ത്രിക്കുന്നത് യേശുക്രിസ്തു ആണെന്നുള്ളത് ലോകത്തിന് എവിഡൻ്റാണ്. ഇത്രയും കാര്യങ്ങൾ കൂടിയാണ് യഥാർത്ഥത്തിലുള്ള സാൽവേഷൻ ഉണ്ടാകുന്നത്. ഇതിനെയാണ് രക്ഷയെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായതായിരിക്കും. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനത്തെ ഒരു ചേഞ്ച്ഡ് വ്യക്തി ആവാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കാത്തതിന്റെ കാര്യം നമ്മൾ തിരിച്ച് ഒന്ന് റിവേഴ്സ് ആയിട്ട് ചിന്തിച്ചു നോക്കുക, ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റിലത്തെ കാര്യമാണ് നടക്കാത്തത് പലപ്പോഴും. ഈ ലാസ്റ്റിലത്തെ കാര്യം നടക്കാത്തതിന്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ തിരിച്ച് നമ്മുടെ ലൈഫിനെ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കാം ചിലപ്പോൾ ഉള്ള കാര്യം. വേറെ ചില കാര്യങ്ങളും കാണാം, അതിനെ പറ്റി പറയാനായിട്ട് സമയമില്ല. പക്ഷെ ബേസിക്കലി സാൽവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബേസിക് റിയൽ സാൽവേഷൻ ഒരാളുടെ ജീവിതത്തിൽ വരുന്നതോടുകൂടി ആ വ്യക്തിയിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വർക്ക് അതോടുകൂടി തുടങ്ങും, റിയൽ ആയിട്ടുള്ള വർക്ക് തുടങ്ങും. അതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, ദൈവം ആ വ്യക്തിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷെ ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നതിന്റെ കാരണം ഈ കാര്യങ്ങളായിരിക്കും. ഇതിന് പകരമായിട്ട് വേറെ കുറെ ഫോർമുലാസോ കുറെ പ്രകടന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഇല്ലെങ്കിൽ ചർച്ചിൽ പോയതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആവത്തില്ല. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത്, പക്ഷെ ഈ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കും. ആ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യം നടക്കും, ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് നടക്കും. മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങൾ നടന്നാൽ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ദൈവം റെസ്പോണ്ട് ചെയ്തിരിക്കും. മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ആ വ്യക്തി റിപ്പന്റ് ചെയ്ത് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ആ വ്യക്തി ദൈവം ആ വ്യക്തിയുടെ പാവം മോചിക്കപ്പെടുന്നു. ദൈവം ആ വ്യക്തിയുടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കും, ആ വ്യക്തി വീണ്ടും ജനിക്കുന്നു. ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അന്ന് മുതൽ നടക്കാനായിട്ട് ദൈവം അവനെ ശക്തീകരിക്കും.